ആ വാർത്ത കൈകെട്ടിയ ഒരു കൂട്ടം ആൾക്കാർ ചെയ്തതല്ല, അതിന് മറ്റൊരു മുഖം കണ്ടെത്താനാണ് ശ്രമിച്ചത്. അതിന് മറ്റൊരു റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു തലത്തിൽ അതിനെ കാട്ടി തീർത്തുക ചെയ്തത്. പക്ഷെ അതിൽ പ്രത്യാഘാതം എന്താണെന്ന് നമ്മൾ പറയാനുണ്ട്. പ്രത്യാഘാതം എന്താ? അപ്പോൾ ഹാനൂൻ എന്ന് പറഞ്ഞാൽ ഈ പുതിയ രാജാവ്, മരിച്ചുപോയ രാജാവിന്റെ മകന്, അമോനിയുടെ പുതിയ രാജാവ് ദാവീദിന്റെ കൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പകുതി ചിരപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസന വരം മുറിപ്പിച്ച് അവരെ അയച്ചു. വളരെ ഒരു രാജ്യത്തെ ആത്മാഭിമാനമുള്ള ഒരു കൂട്ടം ആളുകള് ദാവീദ് രാജാവിന്റെ വളരെ നിർദ്ദേശപ്രകാരം അന്യ രാജ്യത്തെ ഏറ്റവും അവിടെ വളരെ ചീഫ് ഗസ്റ്റായിട്ട് സ്വീകരിക്കപ്പെടേണ്ടവരാണ്. പക്ഷെ അവരെ ചെയ്തത് എന്താ? അവരുടെ താഴെ പാളെ പകുതി ചിരപ്പിച്ച് അവരുടെ അങ്കികളെ അവർ ആസന വരം മുറിച്ച് അവരുടെ വസ്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞയച്ചു എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയെ പിടിച്ച് താടി ചിരക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാസ്തവത്തിൽ അപമാനിച്ചത് ആ വ്യക്തികളെ മാത്രമല്ല, ദാവീദ് രാജാവിനെ കൂടെയാണ്. കാരണം ഇംഗ്ലീഷ് അന്നത്തെ ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത് ശക്തമാണ്. പ്രത്യേകിച്ച് എനിക്ക് അതിന്റെ അകത്ത് ഏറ്റവും ശക്തം തുറന്ന് നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് രാജാവ് ഇതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നത് കൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു, നിങ്ങളുടെ താടി വളരും വരെ യെറിഹോവിൽ താമസിക്കുകയും പിന്നെ മടങ്ങി വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് ചിന്തിക്കേണ്ട, ഈ പുരുഷന്മാരെ ഏറ്റവും ലജ്ജിച്ചത് കൊണ്ട്, കാരണം അവരുടെ താടി പാതി തെറച്ചു കളഞ്ഞപ്പോൾ അല്ലെങ്കിൽ അത് വടിച്ചു കളഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് അപമാനം തോന്നി എന്നുള്ളതാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. നമ്മുടെയൊക്കെ പല പിള്ളേരും ഇത് പള്ളി വരുന്നതിനാണ്. ഈ ചില ഈ സുനിതന്മാരൊക്കെ കാണിക്കുന്ന പോലെ നീട്ട വടിച്ച് താടി വളർത്തി, അല്ലെ താടി ഇങ്ങനെ വട്ടത്തിച്ച് ധരിച്ച്, അല്ലെ തല രണ്ടും ധരിച്ച് എന്തൊക്കെയോ പ്രോപ്പറായിട്ടാണ് കാണിച്ചതല്ലേ പല പിള്ളേരും പള്ളി വരുന്നത്. വാസ്തവത്തിൽ വേറെ വസ്തുത്തിൽ ഒരുപാട് അപമാനം എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയൊന്നും നടക്കേണ്ടി വരല്ല. ഈ ഒന്നുകിൽ അത് മൊത്തം മാറ്റിക്കളയണം, അല്ലെങ്കിൽ അത് ചുവൻ വെച്ചോണ്ട് വരണം. ഇത് രണ്ടു വല്ലാത്ത പരിവർത്തിലൊക്കെ നമ്മുടെ ചില പിള്ളേരെ കാണിച്ച് പള്ളി പിന്നെ പ്രത്യേകിച്ച് മതുവയ്ക്കാത്ത വരുന്ന പിള്ളേരെ വിസായിട്ട് കിടക്കും, അതിനേക്കാളും തോന്നുന്നു ചിലപ്പോഴൊക്കെ. എന്നിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയെ പറ്റി വളരെ അപമാനകരമായിട്ട് ഇവർക്ക് തോന്നില്ല, പക്ഷെ നമ്മുടെ ആളുകൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ വേണ്ടാത്ത പ്രതിഭാസം കാണിക്കുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ പിള്ളേരും വളരെ മോശമായിട്ടാണ്. ഈ പല ചില പിള്ളേരുണ്ടല്ലോ, കാതിൽ കടുക്കൻ ഇട്ടുകൊണ്ട് വരും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പിള്ളേരിന് അധികം കാണാറൊന്നുമില്ല, ഈ ജീൻസ് ഇടുന്നത് പകുതി എല്ലാം അകത്തെ കാണിച്ചുകൊണ്ട് വരും, എന്നാൽ ചില പാലിടുന്നതെന്ന് ചിന്തിക്കും. ഇതൊക്കെ ഈ സമൂഹത്തിലൊക്കെ ഇന്ന് സിനിമയുടെ ആളുകളൊക്കെ ചില സിനിമ പ്രചരിപ്പിക്കുമ്പോൾ പെട്ടെന്ന് സിനിമ ആകർഷിക്കാനാണ് നമ്മുടെയൊക്കെ ആളുകൾക്ക് ഇഷ്ടം. ഉടനെ തന്നെ അത് ഞാൻ ആകർഷിച്ച് അതിന്റെ പിന്നാലെ ചെയ്യുക. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നോ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഒരു ശരിക്കും റിയാലിറ്റിയിൽ അപമാനകരമായ ഒരു സംഗതിയാണ്. പക്ഷെ അപമാനം നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ പ്രശ്നം. പോകട്ടെ. അപ്പൊ ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു രാജ്യത്തെ വളരെ ഒഫീഷ്യലായിട്ട് കുറെ ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ട അന്യ രാജ്യത്ത് ചെന്നപ്പോൾ അവരെ വളരെ ചീഫായിട്ട് കണക്കുന്നൊരു പകരം അവരെ ഏറ്റവും അപമാനിച്ചു വിട്ടു എന്നുള്ളതാണ്. പിന്നെ അവർക്ക് പുറത്തിറങ്ങാൻ തക്കോണം ലജ്ജയായതുകൊണ്ട് വാസ്തവത്തിൽ താടി വരയ്ക്കുന്ന അത്ര വലിയ സംഭവം അല്ലെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപമാനമായിട്ട് അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ രാജാവ് പറഞ്ഞു, നിങ്ങളുടെ താടി വളരും വരെ യെറിഹോവിൽ താമസിക്കുകയും പിന്നെ മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവരെ പ്രത്യേകം അവരുടെ താമസിപ്പിക്കുക ചെയ്ത് അവരുടെ താടി വളരുന്നത് വരെ. അപ്പൊ തങ്ങൾ ദാവീദിൽ വെറുപ്പുള്ളവരായി തീർന്നു വന്ന അമോനിയർ കണ്ടപ്പോൾ, കാരണം ഇതൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ഒന്ന് അവരുടെ പ്രഭുക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ നല്ല ഉപദേശം കിട്ടാനുള്ള ഉപദേഷ്ടാക്കളിൽ നിന്ന് കിട്ടിയ തെറ്റായ ആ ഒരു ധാരണ വീണ്ടും ഇസ്രായേലിനെതിരെ ദാവീദിനെതിരെ യുദ്ധം ചെയ്യത്തക്കവണ്ണമുള്ള ഒരു തലങ്ങളിലേക്ക് അവർ മാറ്റപ്പെട്ടു. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ദാവീദിൽ വെറുപ്പുള്ളവരായി തീർന്നു വന്ന അമോനിയർ കണ്ടപ്പോൾ അവർ ആളയച്ച് ബെത്ലഹേമിലെ അമോനിയരിൽ നിന്നും അരാമ്യരിൽ നിന്നും തോബയിലെ അരാമിയരിൽ നിന്നും 20,000 കാലാളുകളെയും 1,000 പേരുമായി കാലാളുകളെയും പേരുമായി മാഖ രാജാവിനെയും തോബിൽ നിന്ന് 15,000 പേരെയും പൂവിലേക്ക് വരുത്തി. ദാവീദ് അത് കേട്ടപ്പോൾ യോബിനെയും ശൂരന്മാരുടെ സകല സൈന്യങ്ങളെ അയച്ചു. അപ്പം ഈ തെറ്റായ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ പറഞ്ഞ ആ കുറെ ആളുകളുടെ കുറച്ചു പേരുടെ മനസ്സിൽ തോന്നിയ ഒരു തെറ്റിദ്ധാരണ വലിയൊരു യുദ്ധത്തിലേക്ക് അവിടെ കലാശിക്കുക, ആ റെപ്രസെന്റേറ്റീവായിട്ട് വന്ന ആളുകളിലേക്ക് അത് അപമാനിച്ചത് മാത്രമല്ല ദാവീദ് നിലവിലെ യുദ്ധം ചെയ്യാൻ തക്കോട് വരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ ദാവീദ് അത് കേട്ടപ്പോൾ യോമാവിലെയും ശൂരമാരുടെ തല സൈന്യങ്ങളെ അയച്ചു. അങ്ങനെ അമോദിന് പുറപ്പെട്ട പട്ടണവാദികൾ പടയ്ക്കാണി വരുന്നു. അങ്ങനെ ശക്തമായ യുദ്ധം രണ്ടുപേരിൽ തമ്മിലുണ്ടാകുന്നു. ദാവീദ് രാജാവിന്റെ പടയാളികൾ മറ്റവരും തമ്മില് എന്നിട്ട് പട്ടണ പാർട്ടിയിൽ പറയുന്നത് ധൈര്യമായിരിക്കുക, നാം നമ്മുടെ ജനസിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക, യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ യുദ്ധം ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ആ ദേശത്തെയും ദേശക്കാരെ മുഴുവൻ ദാവീദും ദാവീദിന്റെ ആളുകളും പരാജയപ്പെടുത്തുക. അവസാനം ദാവീദ് നടക്കുന്നുണ്ട്. ഈ ദാവീദിന്റെ ഭരണനായകൻ പറയുന്നതനുസരിച്ച്, യോവാബിന്റെ നിർദ്ദേശം അനുസരിച്ച് ദാവീദ് രാജാവും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും ഇറങ്ങി ആ രാജ്യത്തെ മുഴുവൻ അവിടെ പറയുന്നുണ്ട് 19-ാം വാക്യത്തിൽ. എന്നാൽ ഹദദേസറിന്റെ ആശ്രിതനായ സകല രാജാക്കന്മാരും തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുകൊണ്ട് കണ്ടിട്ട് ഇസ്രായേലുമായി പന്ത് ചെയ്തവരെ സേവിച്ചു. അതിൽ തന്നെ അമോന്യർക്ക് സഹായം ചെയ്യുവാൻ അരാമ്യർ ഭയപ്പെട്ടു. അങ്ങനെ അവര് അവസാനം അവരെ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ഇസ്രായേലിന് ദാസവേല ചെയ്യത്തക്കവണ്ണം അവരുടെ കത്തി മുഴുവൻ ക്ഷയിച്ചു എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഓർത്ത് നോക്കി, ഉപകാരം ചെയ്യാൻ പോയതാണ്. അപ്പൊ ഉപകാരത്തിന് പകരം ഒരു ഉപദ്രവമായി മാറ്റപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പം ചെറിയ ഒരു തെറ്റിദ്ധാരണ മനുഷ്യനെ എവിടെ വരെ ഏത് നിലയിൽ വരെ കൊണ്ടെത്തിച്ചു എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ 10-ാം അധ്യായം. 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പിന്നെ അതും 1-2 യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. യോവാബ് രമ്മാപട്ടണം നിരോധിക്കുന്നു. ദാവീദ് 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമൊക്കെ വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ 2 ശ്ലോകങ്ങൾ 11-ാം അധ്യായം 12-ാം അധ്യായം. കാരണം മഹാനായ ഒരു രാജാവിന്റെ ദയനീയമായ ഒരു അസംബദ്ധത്തിന്റെ ഒരു കഥ പറയുന്ന സംഭവമാണ് 11-ാം 12-ാം അധ്യായം. അതിന്റെ ആദ്യ ഭാഗം 2-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു നാൾ സന്ധ്യയാകാറായപ്പോൾ സന്ധ്യാസമയത്ത് ദാവീദ് മെസ്സയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. നമുക്കറിയാവുന്ന ഒരു ചരിത്രം തന്നെയാണ്. അവിടെ പറയുന്ന ഒരു സമയത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഒരു ദിവസം സന്ധ്യാസമയത്ത്, സന്ധ്യാസമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യഹൂദന്മാരെ സംബന്ധിച്ചോളം നമുക്കറിയാം ദാവീദ് രാജാവൊക്കെ ഓരോ യാമപ്രാർത്ഥന വളരെ ചിന്തിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓരോ യാമത്തിനും പ്രാർത്ഥിക്കുന്നവരാണ്. വാസ്തവത്തിൽ ഈ സന്ധ്യായാമം അടുത്ത ദിവസത്തിന്റെ ആരംഭമാണ്. അപ്പം പ്രാർത്ഥനയോടുകൂടി നാളത്തെ ദിവസത്തെ വരവേൽക്കുവാൻ തക്കവണ് ഒരുങ്ങുന്നൊരു സമയമാണ് സന്ധ്യായാമം. പക്ഷെ അന്ന് പ്രാർത്ഥിക്കാതെ അവിടെ ഉലാസുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എപ്പോഴും ഒരു വ്യക്തി ഉലാസുക എന്ന് പറയുന്നത്, കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് സമയം കൊല്ലാനായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയായി ഉലാസുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു രാജ്യത്തെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും യുദ്ധമായാലും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായിട്ടൊക്കെ എൻഗേജ് ചെയ്യേണ്ട ഒരാളാണ്. അല്ലെങ്കിൽ പ്രജകളുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരാളാണ്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് അല്പവിശ്രമത്തിന് വേണ്ടി അദ്ദേഹം സമയം കൊല്ലുന്ന അവസരത്തില്, അപ്പൊ പ്രാർത്ഥിക്കേണ്ട സമയം നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും കണ്ണിന് കുളിർമയുള്ള ശരിയല്ലാത്ത കാഴ്ചകൾ കാണാൻ തക്ക ഉടയാകുന്നത്. അത് വളരെ പ്രസക്തി, പ്രത്യേകിച്ച് റോമിലെ ദിനങ്ങളിലൊക്കെ പ്രസക്തിയോട് ചിന്തിക്കേണ്ട ഭാഗം തന്നെയാണ് അല്ലേ. അപ്പൊ ആ സമയത്ത് ദാവീദ് രാജാവ് അലക്ഷ്യമായിട്ട് നിന്നത് കൊണ്ട് തന്നെ പാപത്തിലേക്ക്, എവിടേക്കായി പിശാജ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പിശാജ് കൊണ്ടിരുന്ന സാഹചര്യം പലപ്പോഴും നമുക്കറിയത്തില്ല. അപ്പൊ ദൈവത്തെ വിളിക്കേണ്ട സമയത്ത് അത് വിസ്മരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു പിശാജ് ഒരു തെറ്റായ രൂപത്തിൽ തന്റെ കാഴ്ചയെ മാറ്റി എന്നുള്ളതാണ്. ഇപ്പൊ നിഷ്കളങ്കയ ഒരു സ്ത്രീയാണ്, അവരൊന്നും അറിയുന്നില്ല പാപം അവരെ വിളിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാവല്ലോ ഒരു വ്യക്തിയുടെ പാപത്തിന്റെ ആദ്യത്തെ ഉത്ഭവം കണ്ണാണ്. ഏതൊരു മനുഷ്യന്റെയും പാപത്തിന്റെ ആദ്യത്തെ പ്രാരംഭം കണ്ണാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ, അപ്പൊ കണ്ണ് ചൊവ്വായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് മറ്റൊരിടത്ത് പറയുന്നത് കണ്ണ് നിനക്ക് അടച്ചു വരുന്ന നിങ്ങൾ ഇങ്ങനെ ചൂഴ്ന്നു കളകാന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് വളരെ വളരെ ആഴമായിട്ട് നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാ പാപത്തിന്റെയും സ്റ്റാർട്ടിങ് കണ്ണ്. അതുകൊണ്ട് കാണുന്നത് നന്നായിട്ട് കാണത്തക്കവണ്ണം കണ്ണുകളെ ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെ കണ്ണ് ആദ്യത്തെ മോഹം അത് തന്നെയാണല്ലോ അല്ലെ. ആ വൃക്ഷത്തിന്റെ ഫലം കാണാൻ നല്ലതും കഴിക്കാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ അഭിവാമിയോ എന്ന് സ്ത്രീ കണ്ട്. പത്രോസിന്റെ ലേഖനത്തിലും അത് വിശദീ പറയുന്നുണ്ട്. കണ്മോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം. അപ്പൊ ആദ്യം കണ്മോഹമാണ്, ആദ്യം കണ്ടു എന്നുള്ളതാണ് ഫലം. ആദ്യത്തെ വൃക്ഷത്തിന്റെ ഫലം കണ്ടു, ആ കാഴ്ചയിലാണ് പിന്നെ അതിനോട് കൊതി തോന്നിയത്. കൊതി തോന്നിയപ്പോൾ അത് കഴിക്കാൻ ഉള്ള പ്രേരണ ഉണ്ടായിരുന്നു. നമ്മുടെ കാഴ്ചകളെ ശുദ്ധീകരിക്കുക, കാഴ്ചകളിൽ കാഴ്ചപ്പാടിനെയൊക്കെ ശുദ്ധീകരിക്കുക എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയോടുകൂടി നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ സമയം പോകുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് വിശദീകരിക്കുന്നു. ഇവിടെ ദാവീദ് രാജാവ് ഏറ്റവും വലിയ അനുഭവം ഒന്നാണ് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നപ്പോഴത്തേക്ക് തന്റെ കണ്ണ് ശരീരത്തെയും മനസ്സിനെയും പാപത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അപ്പൊ കണ്ടു ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ ലേവിയാവിന്റെ മകളും ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ഷബ എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന കഥ തന്നെയാ, വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്വേഷിച്ചു വന്നപ്പോഴാണ് തന്റെ സൈന്യത്തിലുള്ള ഒരു സൈന്യാധിപന്റെ തന്നെ ഭാര്യയാണെന്നുള്ള വാർത്ത അദ്ദേഹത്തിന് കിട്ടി. കാരണം ഈ ഒരു തെറ്റായ ഒരു കണ്ണിന്റെ ഒരു പതനം കണ്ടെത്തിച്ചത് എന്താ, ഒരു അന്വേഷണം ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു അന്വേഷണമല്ല, സ്വാർത്ഥമായ ഒരു അന്വേഷണമാണ്. അന്വേഷണത്തിന്റെ പിന്നിൽ ഒരു നന്മയും ഇല്ല, അന്വേഷണത്തിന്റെ പിന്നിൽ ചിന്ത മാത്രമേ ഉള്ളൂ. അവരുടെ ആ സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ വീടും ചരിത്രമൊക്കെ മനസ്സിലാക്കാൻ തക്കവണ്ണം സ്വാമി രാജാവ് അങ്ങനെ ശ്രമിക്കുക. അപ്പം അങ്ങനെ ഒരു ശ്രമം നടത്തണമെങ്കിൽ ആ ഒരൊറ്റ കാഴ്ച തന്നെ തന്റെ മനസ്സിൽ നിന്ന് പോകാതെ തന്റെ കണ്ണിൽ നിന്ന് നേരെ കലയിലേക്ക് കയറി അത് മനസ്സിൽ തന്നെ അത് കൂടിയിരുന്നു എന്നുള്ളതാണ്. കണ്ണ് അന്നേരം തന്നെ ഒന്നല്ലായിരിക്കും നാളായിട്ടത്. പക്ഷെ ആ ചിന്ത കാഴ്ചയിൽ നിന്നുണ്ടാകുന്നത് എന്താണ്? ചിന്തയിൽ നിന്നാണ്. ആ ചിന്തയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ആക്ഷൻ ഉണ്ടാകുന്നത്. അതാണ്. അപ്പൊ അതുകൊണ്ട് കണ്ണ് സൂക്ഷിക്കുന്നു പറയുന്നത്, കാഴ്ച സൂക്ഷിക്കുന്നു പറയുന്നത്. അപ്പൊ കാഴ്ചയിൽ നിന്ന് ചിന്തയുണ്ടായി, ചിന്തയിൽ നിന്ന് ആക്ഷൻ ഉണ്ടായി, ആടിനെ വിട്ടു. അവിടെ നിന്നും നിൽക്കുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയ ഊരിയാവിന്റെ ഭാര്യ എന്ന് ബേസ്റ്റലെ എന്നറിഞ്ഞു. ദാവീദ് പിന്നെ ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൾ കൃതിശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവൻ അവളോടെ കഴിച്ചു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ചു, താൻ ഗർഭിണിയായിരുന്നു എന്ന് ദാവീദിന് അസമാനമായി അറിഞ്ഞു അയച്ചു. നമുക്കറിയാം ഉടനെ തന്നെ ആ കൺമോഹം തന്റെ ജഡമോഹത്തിലേക്ക് അത് തീർത്തു. അന്യന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി തക്കവണ്ണം ഉപയോഗിക്കത്തക്കവണ്ണം ഉള്ള ഒരു വളരെ പൈശാചികമായ ഒരു തലങ്ങളിലേക്ക് ദാവീദിനെ അത് സമർപ്പിക്കുകയായിരുന്നു. നോക്കണം, ഒരു വലിയ മഹാരാജാവിന് വന്ന അധംപതനത്തിന്റെ ഒരു സംഗതിയാണ്. അപ്പോൾ ദാവീദ് അപ്പം ഗർഭിണിയായി നിറഞ്ഞപ്പോഴത്തേക്ക് ദാവീദിന് അപമാനം മനസ്സിലായി. പ്രത്യേകിച്ച് ഒരുപക്ഷെ അന്യ രാജ്യത്തിലെ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അത്രയും പ്രയാസമില്ലായിരുന്നു. പക്ഷെ സ്വന്തം രാജ്യത്തിലെ സ്വന്തം കടത്തലവന്മാരിൽപ്പെട്ട ഒരാളുടെ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരുപാട് അപമാനത്തിന് വകയാവുന്നുള്ളത് ദാവീദ് മനസ്സിലായി. ചിലപ്പോൾ ഒരു ദിവസത്തെ ഒരു പാപം കൊണ്ടുണ്ടായതായിരിക്കാം അതിൽ നിന്ന് വന്ന ഒരു ചിന്ത ആക്ഷനിലേക്ക് നയിച്ചത്. പക്ഷെ അത് കൂടുതൽ ദോഷത്തിലേക്ക്. അപ്പൊ ചെറിയൊരു പാപം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് അപ്പുറം നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ദാവീദ് ഊരിയാവിനെ അടുക്കൽ വിളിച്ചു, യോവാബിന് ഒരു കൽപ്പന കൊടുത്തു. ഊരിയാവ് തന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോട് യോവാബിനെയും പടജനത്തിന്റെ സുഖവർത്തമാനം സുഖവർത്തമാനവും യുദ്ധത്തിന്റെ അവസ്ഥയിൽ ചോദിച്ചു. അപ്പൊ യൂരിയാവിനെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? യൂരിയാവിനെ വിളിച്ച് അയാളോട് പറഞ്ഞ ചോദിച്ചത് പടക്കളത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യുദ്ധത്തിൽ എങ്ങനെയൊക്കെ ഉണ്ട്, അതിന്റെ വർത്തമാനം അറിയാമെന്നുണ്ട്. പക്ഷെ ദാവീദിന്റെ മനസ്സിൽ കിടക്കുന്ന മറ്റൊന്നാ അപ്പൊ നമുക്കറിയാം അതിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ദാവീദ് ഊരിയാവിനോട് നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിന്റെ സമ്മാനം അവന്റെ പിന്നാലെ ചെന്നു. ഈ പരിപാടികളെല്ലാം ചെയ്തു വച്ചിട്ട് അവനെ വളരെ സ്നേഹത്തോട് പറഞ്ഞു, നീ വീട്ടിൽ പോകുമ്പോ കാലൊക്കെ കഴുകി പോകും, നിനക്ക് സമ്മാനം തരുന്നു, സമ്മാനം കൊടുത്തേക്ക്. എന്നാൽ അവിടെയാണ് ഊരിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നന്മ കാണുന്നത്. ഊരിയാവോ തന്റെ വീട്ടിൽ പോകാതെ യജമാനന്റെ സകല കൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിൽക്കൽ കിടന്നുറങ്ങി. വാസ്തവത്തിൽ ഈ യുദ്ധത്തിനൊക്കെ പോകാന്ന് പറഞ്ഞാല് ആഴ്ചകളും മാസങ്ങളും ഒക്കെ ആയിരിക്കാം യുദ്ധത്തിന് വേണ്ടി ഒരുക്കി പോകുന്നത്. വീട്ടിൽ വരാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ വളരെ ഔദാര്യമായിട്ട് ഊരിയാവിനൊരു സാഹചര്യം കിട്ടി വീട്ടിൽ വരാനായിട്ട്. പക്ഷെ വീട്ടിൽ വന്നപ്പോഴും തന്നെ രാജ്യത്ത് വരുമ്പോഴും അദ്ദേഹം വീട്ടിൽ പോകേണ്ടതാണ്, അവിടെ പോയി ഭാര്യയുമായിട്ടൊക്കെ സന്തോഷമായിട്ട് കഴിയേണ്ടതാണ്. പക്ഷെ ഊരിയാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിന്റെ നന്മ അവിടെ കാണിക്കുന്നത്. അയാൾ അതൊന്നും ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ ഭടന്മാരൊക്കെ അവിടെ രാജകൊട്ടാരത്തിലുണ്ട്. അപ്പൊ അവരെ തന്നെ ആക്കിയിട്ട് പോകാൻ അയാൾക്ക് താല്പര്യമില്ല. അയാൾ അവിടെ യജമാനന്റെ സകല കൃത്യന്മാരുടെ കൂടെ രാജധാനിയുടെ വാതിലിൽ കിടന്നുറങ്ങി. അപ്പോൾ രാജാവിന് ഇത് വളരെ ശങ്കയായി. കാരണം വളരെ പ്രതീക്ഷയോടുകൂടിയ ഈ ദാവീദ് രാജാവ് ഊരിയാവിനെ വിളിക്കുകയും വീട്ടിലേക്ക് അയക്കാം. കാരണം ഈ നമുക്കറിയാലോ ബത്ഷബയുടെ ശാരീരിക പ്രശ്നം ഇയാളുടെ തന്നെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ചെയ്ത ഒരു തെറ്റ് പറ്റിയപ്പോൾ അതിനെ വളരെ ബുദ്ധിപൂർവ്വം പരിഹരിക്കാനുള്ള തന്ത്രപൂർവ്വം, ബുദ്ധി എന്ന് പറയുന്ന കാര്യത്തില് തന്ത്രപൂർവ്വം പരിഹരിക്കാൻ രാജാവ് ചെയ്ത ഒരു വഴിയാണ്. പക്ഷെ ഊരിയാവോട് ഈ യാത്രയിൽ പിന്നാലെ ഊരിയാവ് തന്റെ വീട്ടിൽ പോകാതെ യജമാന്റെ സാറ് കൃത്യമാരുടെ കൂടെ രാജധാനിയുടെ ഭാഗത്ത് വന്ന് കിടന്നുറങ്ങി. ഊരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനോട് നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ, നിന്റെ വീട്ടിൽ പോകാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഊരിയാവ് പറയുന്നു, വളരെ ഇതായിട്ട് നീ എന്റെ വീട്ടിൽ പോകാനുള്ള നീ യാത്ര കഴിഞ്ഞ് ദൂരയിൽ വന്നതല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞായിട്ട് ഒത്തിരി ദിവസത്തിന് ശേഷമല്ലേ നീ വരുന്നത്, അതുകൊണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് ദാവീദ് വളരെ അനുവാദം കൊടുക്കുകയാണ്. പക്ഷെ അവൻ പറയുന്ന മറുപടി 11-ാം അധ്യായ വാക്യത്തിലുണ്ട്. ഊരിയാവ് ദാവീദിനോട് പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു, എന്റെ യജമാനായ യോവാബും യജമാനന്റെ കൃത്യന്മാരും വെളിപ്രദേശത്ത് താളയിറങ്ങി കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിക്കുവാനും കുടിക്കുവാനും എന്റെ ഭാര്യയോടുകൂടെ കഴിക്കുവാനും എന്റെ വീട്ടിൽ കിടക്കുമോ? നിന്നാണ് നിന്റെ രാജ്യത്താണല്ലേ, നിന്നാണ് ജീവനാണ് ഞാൻ അത് ഒരിക്കലും ചെയ്യുകയില്ലെന്ന് പറഞ്ഞു. ശരിക്കും ഒരു മനുഷ്യന്റെ ആത്മാർത്ഥതയല്ലേ അവിടെ നമ്മൾ കാണുക. ഒരു വലിയ മനുഷ്യന്റെ ദാവീദ് രാജ എനിക്ക് ദാവീദിനേക്കാൾ വലിയ മനുഷ്യനല്ലേ. ദാവീദ് രാജാവ് അയാളോട് നീ ശരിക്കും ചെയ്യാവുന്ന ദാവീദിന്റെ ഒരു അനുവാദം കിട്ടി സന്തോഷത്തോട് പറഞ്ഞത് അയാൾക്ക് സുഖമായിട്ട് വീട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിച്ച് രണ്ടു ദിവസം അവിടെ കഴിഞ്ഞ് ഭാര്യയോടൊക്കെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു. അക്ഷയാലം ചെയ്തില്ലെന്നുള്ളതാണ്. കാരണം ചെയ്യാത്തതിന്റെ കാരണം പറയുന്നുണ്ട്, തന്റെ സഹപ്രവും എന്റെ ദൈവത്തിന്റെ പെട്ടകം അല്ലെ, ദൈവത്തിന്റെ പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു. അപ്പൊ ഇതിനോടെല്ലാം അവളുടെ അയാളുടെ പക്ഷെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ദൈവത്തിന്റെ ഒരു നീതിയെ പറ്റി ചിന്തിക്കുന്നു, ഇത്രയൊക്കെ നന്മയോട് ചിന്തിച്ച അയാൾ നടത്തേണ്ടായിരുന്നു. അറിയത്തില്ല, ദൈവം ചിലപ്പോൾ അയാൾക്ക് നന്മ കൊടുക്കാൻ പോട്ടെ, നമ്മൾ ആവശ്യത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു, എന്റെ യജമാനായ യോവാബും യജമാനന്റെ ഭൃത്യന്മാരും വെളുമ്പ്രദേശത്ത് നാളെ ഇറങ്ങി കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിക്കുകയും കുടിക്കുകയും എന്റെ ഭാര്യയുടെ ചേച്ചയും ചെയ്ത് ശരിയോ, ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അത് അങ്ങനെ പറഞ്ഞു ഒഴിയുകയായിരുന്നു. ദാവീദിന്റെ രണ്ടാമത്തെ തന്ത്രവും പരാജയപ്പെട്ടു. ആദ്യം ഒരു ദിവസം കിട്ടാൻ നോക്കി നടന്നില്ല. രണ്ടാമത് ദാവീദ് നിർബന്ധിച്ച് ആദ്യം സ്വന്തമായിട്ട് തന്നെ പോകുമെന്ന് വിചാരിച്ച് പോയില്ല. രണ്ടാമത് ദാവീദ് നിർബന്ധിച്ച് വിടാൻ നോക്കി, എന്നിട്ടും അയാൾ അവിടെ പോകുന്നില്ല. അപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ ഇന്നും ഇവിടെ താമസിക്കുക, നാളെ ഞാൻ നിന്നെ പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഊരിയ വന്നു യെരുശലേമിൽ താമസിച്ചു. പിറ്റേന്നാൾ ദാവീദ് അവനെ വിളിച്ചു, അവൻ അവന്റെ മുമ്പാകെ ഭക്ഷിച്ച് പാനം ചെയ്തു, അവനവനെ ലഹരി പിടിപ്പിച്ചു. ഇനി മൂന്നാമത് ചെയ്ത ഒരു സംഗതിയെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ പരാജയപ്പെട്ടു. പിന്നീട് അവനെ നാളെ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ച് ദാവീദിന്റെ അടുത്ത് കൊണ്ടുപോയി അവന് ഭക്ഷണം കൊടുത്തു, പാനം കൊടുത്തു, എന്നിട്ട് അവനെ വളരെ ലഹരി പിടിപ്പിച്ചു. എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാൻ സന്ധിക്കുക എന്ന് യജമാനന്റെ കൃത്യമാണ് അവിടെ വിവരിച്ചു കിടന്നു. അവസാനം ദാവീദിന്റെ മൂന്നാമത്തെ തന്ത്രമാണ്, അവനെ കുടിപ്പിച്ചിട്ട് വീട്ടിൽ വിടാമെന്ന് വിചാരിച്ചു. വളരെ മദ്യം പിടിപ്പിച്ച് ലഹരി പിടിപ്പിച്ച് എല്ലാം ചെയ്തിട്ട് പക്ഷേ ലഹരിയുടെ തീവ്രതയിലും അയാളവിടെ ദൗത്യം മാറുന്നില്ലെന്നുള്ളതാണ്. അത്രമാത്രം വലിയൊരു മനസ്സിലായി വീഡിയാവെന്ന് പറഞ്ഞു. കാരണം ദാവീദ് രാജാവ് വളരെ തന്ത്രപൂർവ്വം വെള്ളമൊക്കെ കുടിപ്പിച്ച് അവനെ എങ്ങനെയും കൊണ്ട് അവിടെ ആക്കാന്ന് വിചാരിച്ചത്. ഇതൊരു അവസരത്തിൽ പറ്റിപ്പോയതാത് അവന്റെ തന്നെ കുഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ക്രമീകരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ആ വഴിയും മുമ്പാകെ അടഞ്ഞു പോയി. എന്നിട്ടും അയാൾ ലഹരിയായിട്ട് പോലും അയാൾ തന്റെ സഹപ്രവർത്തകരെ വിസ്മരിച്ചില്ലെന്നുള്ളതാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകാതെ സത്യമാതുകൂടെ തന്റെ വിരുദ്ധിൽ കടന്നു. രാവിലെ ദാവീദ് യോവാബിനോട് ഒരെഴുത്ത് എഴുതി ഊരിയാവിന്റെ കയ്യിൽ കൊടുത്തയച്ചു. ഈ മൂന്ന് സംഗതികളും പരാജയപ്പെട്ടപ്പോൾ ദാവീദിന്റെ മനസ്സിലുണ്ടായ അടുത്ത വഴി എന്ന് പറയുന്നത് ഒരു കൊലപാതകം മാത്രമേ ഉള്ളൂ. ഒരു വ്യഭിചാരം കൊണ്ടെത്തിച്ചത് ഒരു വലിയ കൊല, അല്ല വ്യഭിചാരം എന്ന് പറയാൻ കഥല, കണ്ണിന്റെ ദുർമുഖം കൊണ്ടെത്തിച്ചത് പതിനാളിലെല്ലാം കൊണ്ടെത്തിയ കണ്ണിന്റെ ദുർമുഖം വ്യഭിചാരത്തിനിടയാക്കി തീർത്തു. പിന്നെ അവസാനം കൊലപാതകത്തിലേക്ക് തന്നെ നയിക്കുകയാണ്. ദാവീദ് യോവാബിന് ഒരു എഴുത്തെഴുതി ഊരിയാവിന്റെ കയ്യിൽ കൊടുത്തയച്ചു. സ്വന്തം മരണത്തിന്റെ പത്രം ിക്കൊണ്ട് പോകേണ്ടി വന്ന വേദവസ്തുക്കളെ ഏക വ്യക്തി ഒരു പക്ഷേ യൂരിയാവാരി അഞ്ച് ചരിത്രത്തിൽ തന്നെ ഏക വ്യക്തി യൂരിയാവായിരിക്കും. സ്വന്തം മരണത്തിന്റെ മരണപത്രവുമായിട്ട് അതറിയാതെ തന്റെ യജമാനതയെ കൊണ്ട കൊടുത്ത ഏക മനുഷ്യൻ ചിലപ്പോൾ ഇങ്ങനൊരു ചരിത്രത്തിൽ തന്നെ ഒരു മനുഷ്യനെ യൂരിയാവ് മാത്രമേ കാണത്തുള്ളൂ. ദാവീദ് യോവാബിന്റെ എഴുതി യൂരിയാവിന്റെ കേസ് തന്നെ കൊടുത്ത് വെച്ചു. എഴുത്ത് പറയപ്രകാരം പറയുന്നു, പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുമെന്ന് എഴുതിയിരുന്നു. യുവാവ് പടത്തലവനാണ്. പടത്തലവന്റെ അടുത്ത് അവര് പടന്റെ കയ്യിൽ പടനെ കൊല്ലാനുള്ള ഇത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ തന്നെ യുവാവ് ആ പട്ടണത്തെ കുറിച്ച് നോക്കിയിട്ട് ചൂടുമാർ നിൽക്കുന്നതായി കണ്ട സ്ഥലത്ത് ഊരിയാവ് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ യൂരിയാവിനെ നിർത്തി ഊരിയാവ് ആ പടമുറുകർത്ത് നിന്നു. അങ്ങനെ കൂടെ നിന്ന് ഇത് യുദ്ധം എന്നൊക്കെ നമുക്കറിയാം, ഇത് ഒരാളായി തന്നെ പോകുന്നതല്ല, ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് വശത്ത് നിന്നുകൊണ്ടാണ് ശത്രുക്കളെ ആക്രമിക്കുന്നത്. അങ്ങനെ ശത്രുക്കളെ ആക്രമിക്കുമ്പോൾ പെട്ടെന്ന് ഈ മറ്റാളുകളൊക്കെ പിന്മാറുമ്പോൾ ഇയാൾ ഒറ്റയ്ക്കാവും. ഒറ്റയ്ക്കാവുമ്പോൾ ഇയാൾക്ക് തന്നെ നിൽക്കാൻ അർത്ഥത്തില്ല. അതൊരു ചതിയ. അങ്ങനെ വേണേ ആരില്ലേ കൊല്ലാനായിട്ട് കഴിയും. പക്ഷെ അങ്ങനെ ഒരിക്കലും നടക്കുന്നതല്ല. പക്ഷെ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇയാളെ കൊല്ലിക്കാനായിട്ട് ഇല്ലാതാക്കാൻ തന്നെ ദാവീദ് തന്നെ നേരത്തെ ചെയ്തൊരു തന്ത്രമാണ്. ആ തന്ത്രത്തില് കുശാന്തര ബുദ്ധിയോട് അത് ചെയ്തത് അത് വിജയിച്ചു. ആ തന്ത്രം യുദ്ധം ചെയ്തു. പടമുറികർത്ത് ഇയാളെ പിടിച്ച് ഒറ്റക്കാഴ്ചയുടെ ബാക്കിയുള്ള ഒരു പിന്മാറി അവസരത്തിൽ എല്ലാവരോട് ചേർന്ന് ഈ ഊരിയാവിനെ നിഷ്കളങ്കനായ മനുഷ്യനൊന്നും അറിയാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. കാരണം വളരെ ബുദ്ധിപൂർവമായിട്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അങ്ങനെ അവസാനം യൂരിയാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ കർത്താവിനെ കുറിച്ച് വിളിപ്പിച്ചു. എന്നിട്ട് നമ്മൾ കാണുന്നത് ദൂതൻ ചെന്ന് യോവാ പറഞ്ഞായിട്ട് ഒക്കെ ദാവീദിനെ അറിയിച്ചു. ദൂതൻ അപ്പം ഇടയ്ക്ക് ചില പരാജയങ്ങളൊക്കെ ഉണ്ടായി, അത് മറക്കാനായിട്ട് യൂരിയാവ് മരിച്ച കാര്യം ദാവീദിനെ അറിയിച്ചപ്പോൾ ദാവീദിന് ആശ്വാസമാണ്. യൂരിയാവിന്റെ ഭാര്യ തന്റെ ഭർത്താവ് യൂരിയാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ കർത്താവിനെ കുറിച്ച് വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞ ശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി, അവൾ അവന്റെ ഭാര്യയായി, അവരുടെ മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് അപ്പം പുറത്തുവെച്ച് എത്ര തന്ത്രമായിട്ട് കാര്യങ്ങളൊക്കെ ഈ ദാവീദ് കണക്ക് ദർശരേ അറിഞ്ഞില്ല, പിന്നെ ഊരിയാവും അറിഞ്ഞില്ല, മറ്റാരും അറിഞ്ഞില്ല. അറിയാവുന്ന ഒരു ദാവീദിനും അയാളുടെ വിശ്വസ്തനായ കൃത്യനും മാത്രമേ, അല്ലെങ്കിൽ കൃത്യനായിട്ടുള്ള സഹോദരന് മാത്രമേ, യോവാവിന് മാത്രമേ അതറിയത്തുള്ളൂ. യോവാവ് എന്ന് പറഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിന്റെ സഹോദരി നേതാവനാണ് യോവാവ്. അപ്പൊ ഇവർക്ക് രണ്ടൊക്കെ മാത്രമേ അറിയത്തുള്ളൂ, ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പൂപ്പറുടെ ധാരണ. പക്ഷെ എത്ര മനുഷ്യൻ തന്ത്രം ചെയ്താലും അത് കാണുന്ന ഒരു ദൈവസ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം ഈ ദാവീദ് മറന്നുപോയി എന്നുള്ളതാണ്. ദാവീദ് അതുവരെ വിചാരിച്ചത് തന്റെ യുദ്ധവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ദൈവം കാണത്തുള്ളൂ, തന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ചിന്തകളൊന്നും കാണത്തില്ലെന്നാണ് തെറ്റിദ്ധാരണയായിരുന്നു ദാവീദ് എന്നത്. പക്ഷെ ആ ദാവീദിന്റെ തെറ്റിദ്ധാരണ പൊളിച്ചെഴുതുന്നതായിരുന്നു തുടർന്നുള്ള സംഭവം. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് സത്യത്തിൽ ദാവീദിന്റെ ജീവിതത്തിലെ ആദ്യത്തെ തന്നെയാണ് നമുക്ക് ഇതുപോലെ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ കണ്ടത് ചേർത്ത് വെക്കാൻ, സമാനതയോടെ ചേർത്ത് വെക്കാൻ ആരുമില്ലാത്ത അത്യുന്നതരായ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ഇതുവരെ ദാവീദിനെ കണ്ടത്. പക്ഷെ നോക്കുക, ഒരു നിമിഷത്തെ കണ്ണിന്റെ പതനം ആ മനുഷ്യനെ കൊണ്ടെത്തിച്ച് എവിടാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെ ദൈവം ദാവീദിനെ എനിക്ക് ഒരു ആലയം പണിയണം അങ്ങനെയുള്ള എല്ലാ ഇതും പറഞ്ഞ ഒരു ഒരു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരു അവസ്ഥയില് ഒറ്റ നിമിഷം കൊണ്ട് അത് മുഴുവൻ തകർന്നു പോയി എന്നുള്ളതാണ്. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന 12-ാം അധ്യായം നമ്മൾ കാണുന്നത് നാഥാൻ പ്രവാചകന്റെ രംഗപ്രവേശനമാണ്. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കലയച്ചു. അവനവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് വളരെ എനിക്ക് വളരെ വളരെ രസകരമായിട്ട് തോന്നിയ ഒരു വേദോത്സവത്തിലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ ധ്യാനിക്കുമ്പോൾ ഒരു വളരെ വളരെ ജ്വലിപ്പിക്കുന്ന ചില ചിന്തകളുള്ളൊരു ഭാഗമാണ്. വളരെ വളരെ ജ്വലിപ്പിക്കുന്ന ഒരു ഭാഗമുള്ളതാണ്. കാരണം നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്ന ഒരു സംഭാഷണമാണ്. അല്ലയോ രാജാവേ, നിന്റെ ദേശത്ത് ഒരു വലിയ അതിക്രമം ഉണ്ടായിട്ടുണ്ട്. അല്ലേ, നിന്റെ രാജ്യത്ത് ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, ദരിദ്രരായ മനുഷ്യനുണ്ടായിരുന്നു. ധനവാന് 100 ആടുണ്ട്, നല്ല സുഖമായിട്ട് അവൻ കഴിയുന്നു. പക്ഷെ ദരിദ്രന് ഒറ്റയാളേ ഉള്ളൂ. ആ ആട് അവന്റെ മകനെ പോലെ അവർ കൊണ്ടു നടക്കുന്നതാണ്. അതിന് കുഞ്ഞുങ്ങളെ പോലെ അവർ വാൽത്തി നിൽക്കുകയും അവർ ഭക്ഷണം കൊടുക്കുകയും അതുകൊണ്ട് ആ കുടുംബജീവിതം എല്ലാം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ധനവാന്റെ വീട്ടിൽ ഒരു അതിഥി വന്നു. അതിഥി വന്നപ്പോൾ ഈ ധനവാനായ മനുഷ്യൻ അവന്റെ വീട്ടിൽ 100 ആടുകൾ ഉണ്ടായിട്ട് അതിനെ ഒന്നും എടുക്കാതെ ഈ പാവപ്പെട്ട ദരിദ്രന്റെ വീട്ടിൽ ചെന്ന് ബലാത്കാരമായിട്ട് അവന്റെ ആടിനെ പിടിച്ചുകൊണ്ട് വന്ന് അതിനെ അറുത്ത് തന്റെ അതിഥിക്ക് സഹായം ചെയ്തു. ഇത് കേട്ടപ്പോഴത്തേക്ക് ദാവീദ് രാജാവിന്റെ കോപം ജ്വലിച്ചു. ഇവിടെ പറയുന്നുണ്ടല്ലോ 5-ാം വാക്യം, അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട് യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ എന്ന് പറഞ്ഞു. യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. ദാവീദ് രാജാവിന്റെ, ഇസ്രായേലിന്റെ രാജാവ് സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സർവ കോപവും ജ്വലിച്ചിറങ്ങി. ആ മനുഷ്യൻ ആരായാലും അവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചത് കൊണ്ട് ആ ആടിനെ നാലിട്ട് പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്ന ഒരു കാര്യമാണ്, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. നോർത്ത് വഹിച്ചു ദാവീദ് രാജാവ് അതുവരെ വിചാരിച്ചത് തന്റെ പ്രവൃത്തി ലോകത്തിൽ ആരും അറിയത്തില്ല, വളരെ തന്ത്രമായിട്ട് അല്ലെ ഒരു രാജ്യത്തെ ഒരു ഒരു വെറുതൊരു സേനാനായകന്റെ ഭാര്യ സേനാനായകൻ കൊല്ലപ്പെട്ടപ്പോഴ് ഒരു വെറുതൊരു രാജ്യത്ത് ഒരു സേനാനായകൻ കൊല്ലപ്പെട്ടപ്പോഴ് ഒരു ഭടൻ കൊല്ലപ്പെട്ടപ്പോഴ് ആ ഭടന്റെ ഭാര്യയും കുടുംബത്തെയും തന്റെ ചിലർ പണം കൊടുത്ത് സഹായിക്കുന്നതിന് പകരം ആ കുടുംബത്തെ മുഴുവൻ അങ്ങ് സ്വന്തം കുടുംബമാക്കി കൊടുത്തു. അത്ര നല്ല രാജാവ്, ആളുകളുടെ മനസ്സിൽ എത്ര പുകഴ്ത്തുന്നുണ്ടാവും ആ രാജാവിന്റെ സ്നേഹവും കരുതലും. കാരണം ഒരു ഭടന്റെ ഭാര്യയെ എന്തെങ്കിലും പണം കൊടുത്ത് സഹായിക്കുന്നതിന് പകരം സ്വന്തം ഭാര്യയായിട്ട് എടുത്ത് പ്രയോഗിച്ചില്ലേ. അതാ പറഞ്ഞു മനുഷ്യനെ പറ്റിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ പറ്റിക്കാനായിട്ട് കഴിയത്തില്ല. നാഥാപ്രവാചകനെ ദൈവം തമ്പുരാൻ അയക്കുന്നു. ദാവീദ് രാജാവ് പറയുന്നു ആ മനുഷ്യൻ നീ തന്നെ. ദാവീദ് തകർന്നുപോയി, അതിന്റെ ഭാഗമാണ് നാഥാൻ ദാവീദിനോട് പറഞ്ഞ ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ ഉത്സവം ചെയ്തു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവ് അഭിഷേകം ചെയ്തു, നിന്റെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാറണത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ദീർഘത്തെയും യഹൂദ ദീർഘത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നത് കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവർ അനിഷ്ടമായുള്ളത് ചെയ്തു തീർത്തിന് ക്രിസ്തിനെ ഊരാവിനെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തു. അവനെ അമോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു. ക്രിസ്ത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറിയില്ല എന്ന് പറഞ്ഞു. വളരെ വളരെ ഭയാനകമായ വളരെ വളരെ ഭയാനകമായ ക്രൂരമായ ചില വാക്കുകളാണ് ദാവീദിനോട് കേൾക്കേണ്ടി വന്നത്. അതിൽ തകർന്നു പോയത് യഹോവ ഇസ്രായേൽ ചെയ്തു, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാങ്കെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോട് ക്ഷയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാൻ ഈ കാര്യം ഇസ്രായേലിന്റെ കാങ്കെ സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു മനുഷ്യൻ, ക്ഷണിട്ടും ദൈവം നമ്പറാണ് ആ മനുഷ്യൻ പാപം ചെയ്തപ്പോഴും ദൈവം സഹിച്ചില്ലെന്നുള്ളതാണ്. ദൈവം സഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ചിന്തിക്കും, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് വിളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്റെ കുറവുകളൊക്കെ ദൈവം ക്ഷമിച്ചുകൊള്ളും. അതുകൊണ്ട് ധാരണ നമുക്കുണ്ട്, നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഞാനും നിങ്ങളും ഒക്കെ വളരെ ഊന്നംകഷമായി ചിന്തിക്കുന്ന, നമ്മളെ ഇത്രയും നന്മയിൽ ദൈവം നയിക്കുമ്പോഴ്, ഇത്രയും നന്മയിൽ ദൈവം നമ്മളെ നടക്കുമ്പോഴ്, നമ്മളിത് ദൈവം പ്രതീക്ഷിക്കുന്നത് നന്മ മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്വഭാവവും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തെ ഒരിക്കലും സഹിക്കുന്നില്ല. നമ്മളിത് പറയും, നമ്മുടെ പ്രാർത്ഥനയും ശക്തിയും മാത്രം ദൈവം കാണുകയും നമ്മുടെ തിന്മ ദൈവം കാണുന്നു എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ഒന്നുമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ കുമ്പിടുന്നത് പോലും ദൈവം കാണുന്നു, മാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ കബളിപ്പിക്കൽ പോലും ദൈവം അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തു തന്നെയാണ്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മളെ തന്നെ ബോധപൂർവം അതിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു ദാവീദ് രാജാവിന്റെ ഗതികേട് നോക്കണം, വളരെ തന്ത്രമായിട്ടെല്ലാം ചെയ്തു, പക്ഷെ ആ തന്ത്രം ആരും തിരിച്ചറിഞ്ഞില്ല, പക്ഷെ അറിയുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഏത് സിനിമ ചെയ്യുമ്പോഴും വിളിക്കപ്പെടുത്തപ്പെടും. പിന്നെ ഈ ലോകത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള വലിയൊരു സംഗതി അതാ, എവിടെയെങ്കിലും ചിലപ്പോൾ പെട്ടെന്നായിരിക്കത്തില്ല, അത് ഓരോരുത്തരുമായിട്ടുള്ള ഇതനുസരിച്ചിരിക്കും. പക്ഷെ എന്തെങ്കിലും ഏതൊരു പക്ഷം സിനിമ ചെയ്താലും ഏതൊരു പക്ഷം ദുഷ്ടത ചെയ്താലും ആ ദുഷ്ടത ഏതെങ്കിലും ഏതിരട്ടത്ത് ചെയ്താലും ഏതെങ്കിലും ഒരു വെളിച്ചത്തത് പുറത്തു വരുന്നത് അത് ദൈവത്തിനൊരു പ്രക്രിയയാണ്. അത് വന്നിരിക്കുമോ, സംശയമൊന്നുമില്ല എൻ്റെ അത്ര. ഇവിടെ അത് കാണുന്നതാണ്. എത്ര ഉയർന്ന മേഖലയിലുള്ളവരായാലും, നമുക്കറിയാം നമ്മുടെയൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമേരിക്കയിലെ രാഷ്ട്രീയ എന്തും ആയിക്കോട്ടെ, ഞാൻ പ്രത്യേകിച്ച് പേരുകളൊന്നും പറയുന്നില്ല, എത്ര വലിയ മനുഷ്യരും ആരും അറിയത്തില്ലെന്ന് പറഞ്ഞ രഹസ്യമായിട്ട് ചെയ്യുന്നതൊക്കെ ലോകം മുഴുവൻ അറിയത്തക്കവണ്ണം അതായിത്തീരുന്നു എന്നുള്ളതാണ്, ആയിത്തീരുന്നു എന്നുള്ളതാണ്. അത് അതിന്റെ പിന്നിലൊക്കെ ദൈവത്തിന്റെ ഒരു കരങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. ദാവീദ് രാജാവ് മഹാപാപം ചെയ്തു, പക്ഷെ ദൈവം അത് കണ്ടു, ദൈവം നാദാം പ്രവാചകന് വെളിച്ചം കൊടുത്തു, നാദാം പ്രവാചകൻ ദാവീദിനോട് ചെന്ന് വരാൻ പോകുന്ന അപകടത്തെ പറ്റി വലിയൊരു അപകടത്തെ പറ്റി അറിയിച്ചത്. അതുകൊണ്ട് ദാവീദ് രാജാവിന്റെ ആ മനസ്സിന്റെ ആ ഫലം അത്തിക്കഴിക്കും. ദാവീദ് നാദാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒറ്റ വാചകത്തിൽ തന്നെ ഈ നാദാം പ്രവാചകന് ദാവീദിന്റെ ഹൃദയം മനസ്സിലായി. നമസ്തി പറ്റിപ്പോയത് ഒരു നിമിഷം വന്നാൽ ഒരു പഠനത്തിൽ പറ്റിപ്പോയത്, അതായത് ദാവീദ് സ്ഥിരമായ ഒരു കൂറിന് ഒരു ക്രൂരത കൊണ്ട് ചെയ്തതല്ല ദാവീദ് ഒരിക്കലും. ദൈവം എന്തുകൊണ്ടാണ് ദാവീദിനോട് ക്ഷമിക്കാൻ കാരണം? കാരണം ദൈവം ഓരോ വ്യക്തികളെയും കണക്കിടുന്നതിന്റെ പിന്നിൽ അവരുടെ മനസ്സിനെ പഠിച്ചിട്ടാണ്. അപ്പൊ ഈ ദാവീദിന്റെ മനസ്സിനെ പഠിച്ചു, കാരണം മനസ്സ് ദാവീദ് ഒരു ബേസിക്കായ ഒരു ക്രൂരനായ മനുഷ്യനല്ല, ഒരു അസൂയക്കാരനല്ല, ഒരു പകയുള്ളവനല്ല. പക്ഷെ ഒരു ചെറിയ അബദ്ധം പറ്റി ആ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച വഴികളൊക്കെ വിഫലങ്ങളായിപ്പോയി. ആ വഴികൾ ഒരിക്കലും യുവതിയാവിനെ കൊല്ലാനെന്ന് ദാവീദ് ഉദ്ദേശിച്ചില്ല. അവർ കണ്ണുകൊണ്ട് പാപം ചെയ്തു, ഇഷ്ടപ്പെട്ടു പോയി, മഹാപാപം ചെയ്തു, അവരെ സ്വന്തമാക്കി കുഞ്ഞുണ്ടായി. അപ്പൊ അതെങ്കിലും അവരെ കെട്ടി വെക്കാനായിട്ട് പല വഴികളും ദാവീദ് നോക്കി. അയാളെ കൊട്ടാരം വിളിപ്പിച്ചുകൊണ്ട് വരികയും കൂടെ കിടന്നൊക്കെ നടത്തി, വെള്ളം ഒഴിക്കാൻ കൂടെ അതൊക്കെ ചെയ്തു. പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാന വഴിയിലേ ഉള്ളൂ. കാരണം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവൻ അറിയും ഈ ഒരു തെറ്റ്. കാരണം പാളയത്തിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരാൾ ഇങ്ങനെ പോയിട്ട് അയാളുടെ ഭാര്യയെ തെറ്റായിട്ടൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് രാജാവിന്റെ മുഖം മാറും. അത് ആളുകളുടെ മുമ്പിൽ രാജാവിന്റെ മുഖത്തിന്റെ ഔദര്യമൊക്കെ പോകും. അപ്പൊ അതുണ്ടാവാതിരിക്കാണ്ട് ദാവീദ് ചെയ്തതാണ്. പക്ഷെ അത് അതിനേക്കാൾ വലിയ പാപത്തിലേക്ക്, ചെറിയൊരു പാപം വലിയൊരു പാപത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം യഹോവാന്റെ പക്ഷെ ദാവീദ് രാജാവിന്റെ ഹൃദയത്തിന്റെ ഭാരം ദൈവം അറിഞ്ഞെന്നുള്ളതാണ്. ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. ഒരു നിമിഷം ആ പാപത്തിന്റെ ശരിക്കും ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒറ്റ വാക്കിൽ ദൈവമാണോ അങ്ങനെ ക്ഷണിച്ചോന്നോ ദൈവത്തിന് അളക്കാൻ കഴിയും ആ ഹൃദയം. നമുക്കറിയാമല്ലോ വലതു ഭാഗത്തേക്കാളെ പല ഭാഗത്തെറ്റുകളും ചെയ്തു. പക്ഷെ അവസാനം പറഞ്ഞു ഒരു നിമിഷത്തെ വാക്കുണ്ടല്ലോ, പിന്നെ മെസ്സിയാ രാജാവ് നീ രാജ്യത്തെ പ്രാപിച്ചിരുന്നു എന്നെ ഓർക്കണമേ. ഒറ്റ വാക്കാണ് ഒരു ജീവിതകാലം മുഴുവനുള്ള പാപങ്ങൾ ക്ഷണിക്കപ്പെട്ടത്. അപ്പൊ നമുക്ക് വേണേൽ പറയാം ഇഷ്ടംപോലെ പാപം ചെയ്യാൻ കാലങ്ങളെപ്പെട്ട വാക്കുകളൊന്നുമല്ല അത്. നമുക്ക് ഈ അറിവ് ലഭിച്ചവരാണെങ്കിൽ തന്നെ നമ്മൾ ക്ഷമിക്കുക, അവർക്ക് ദൈവത്തിന് ഇഷ്ടമാണ്, തീർച്ചയായിട്ടും അത് മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ അത് സാധിച്ചു എന്നുള്ളത് വേറെ സത്യം. കാരണം ആ ഹൃദയത്തിന്റെ ആഴം ദൈവം അളന്നു എന്നുള്ളതാണ്. ദാവീദാൻ ഞാൻ ദൈവത്തോട് പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. യഹോവാന്റെ പാപം മോചിച്ചു നീ മരിക്കുക. ഇതിൽ തുറന്ന് പറയുന്നുണ്ട് യഹോവ അതിന് നാഥാൻ ദാവീദിനോട് യഹോവാന്റെ പാപം മോചിച്ചു കൊണ്ടിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞു മരിച്ചു പോകും എന്ന് പറഞ്ഞ് നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. കാരണം ദാവീദിനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല, അബദ്ധം പറ്റിപ്പോയത് അത് ദാവീദിനെ നാഥാൻ അറിയാം. നാഥാൻ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട, ദൈവം തന്നെ പാപം ക്ഷമിച്ചുകൊള്ളും, പക്ഷെ എങ്കിൽ നീ ഈ പ്രവൃത്തിയിൽ യഹോവയെ സത്യത്തിൽ ദൂഷണം പറയുവാൻ ചെയ്തു ഉണ്ടാകാതിരിക്കുള്ളൂ. എന്നുവെച്ചാൽ യഹോവയെ സത്യത്തിലൊക്കെ ഈ പ്രവൃത്തി മൂലം നിനക്ക് ചെയ്തു പറയും, നിനക്കുള്ള ആ ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് അപവാദത്തിന്റെ കുഞ്ഞായിട്ട് മാറും, അതുകൊണ്ട് ഈ കുഞ്ഞ് മരിച്ചു പോകും, അതിന് ശിക്ഷ നീ അനുഭവിക്കണമെന്ന് പറഞ്ഞ് ശിക്ഷ പറഞ്ഞിട്ട് പോകുവാണ്. നാളെ വീട്ടിലേക്ക് പോയി പിന്നെ പറഞ്ഞു, ഊരിയാവിന്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു, അതിന് കടലോകം പിടിച്ചു. ദാവീദ് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഓർപ്പിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. പിന്നെ ദാവീദ് രാജാവിന്റെ പ്രത്യേകതയാണ്, അദ്ദേഹം തന്റെ രാജ്യവും സിംഹാസനവും തൊക്കിയും കിരീടമൊക്കെ മാറ്റി വെച്ചിട്ട് നിലത്ത് കിടന്ന് ഓർപ്പിച്ചു. തന്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്ത് നിലനിൽപ്പിക്കാൻ ഉത്സാഹിച്ചുകൊണ്ട് അരികെ നിന്നു. എന്നാൽ അവന് മനസ്സായില്ല, അവരോട് കൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. അങ്ങനെ പിന്നെ ദാവീദ് എല്ലാം തന്റെ മഹിമയെ, അതാണ് ഒരു മനുഷ്യന്റെ ആത്മീയ വെളിച്ചം എന്ന് പറയുന്നത്. ഇത്രമാത്രം പാപം ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ജീവിതത്തിന്റെ അനുതാപം അതുകൊണ്ടാണല്ലോ ഏതോസത്തിൽ വലിയ ഏറ്റവും പാപം ചെയ്തൊരു മനുഷ്യൻ ദാവീദ്, പക്ഷെ ഏറ്റവും കൂടുതൽ അനുഭവിച്ച എനിക്ക് ഇത്രയും അനുതാപത്തിന്റെ മഹത്വം. അതുകൊണ്ടാണല്ലോ നമ്മുടെ സഭ എപ്പോഴും ഈ 59 ദിവസങ്ങളൊക്കെ അനുതാപത്തിന്റെ വെളിച്ചത്തിന് വലിയ പ്രാർത്ഥനയാണ്. സഭ എപ്പോഴും അനുതാപത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന്, പ്രത്യേകിച്ച് ഓരോ നമ്മൾ ഏത് സൂചന ചെയ്യുമ്പോഴും ആ പ്രാർത്ഥന തുടങ്ങിയിട്ടാണ് ചെയ്യുന്നത്. കാരണം അത്രമാത്രം അനുതാപത്തിന്റെ മഹത്വം നിറപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ദാവീദ് രാജാവ് തകർന്നുപോയി, താൻ കരഞ്ഞ് നിലവിളിച്ച് രക്ഷപ്പെടുത്തു ദൈവത്തിന്റെ ഈ കരഞ്ഞ് തന്റെ പാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, തന്റെ പാപത്തിന്റെ ശിക്ഷ മാറാണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഗൃഹപ്രമാണി അവനെ, എന്നിട്ട് അവന്റെ ഗൃഹപ്രമാണികളൊക്കെ അവനെ ഭക്ഷണം കഴിച്ചാൽ വിളിച്ചിട്ടും ഭക്ഷണം ഒന്നും കഴിക്കാതെ എല്ലാം ഒരുങ്ങി വന്നു. ഒരു അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും താഴാമോ, അതിനപ്പുറമൊന്നുമില്ല, ആ ലെവലിൽ കട്ടിലെപ്പോലും കിടക്കാതെ താഴെ കടന്നുകൊണ്ട് ഉപവസിച്ച് പത്തണി കിടന്ന് കരഞ്ഞ് ദൈവസന്നിധിയിൽ കയറാൻ അപേക്ഷിച്ച് ആ ആ കണ്ണീര് കണ്ടതുകൊണ്ട് ദൈവം ഈ പാപത്തിന്റെ രാജാവിനെ രക്ഷിച്ചത്. അല്ലെങ്കിൽ പണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, നിന്റെ രാജ്യം തലമുറ ഒരിക്കലും അങ്ങനെ ആവത്തില്ല, ഇങ്ങനെ ആവത്തില്ല, നടക്കുന്നു നിൽക്കും, അതൊക്കെ ഇരുന്ന് ദൈവം കളഞ്ഞതായിരുന്നു, 10 നിമിഷം കൊണ്ട് കളഞ്ഞതായിരുന്നു. പക്ഷെ അതൊക്കെ കളയാതിരുന്നത് ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിന്റെ നന്മയെ കണ്ടതുകൊണ്ട്, അതുപോലെ തന്നെ വളരെ കരഞ്ഞു വിലപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ടുമാണ് ദൈവം ആ പാപം ക്ഷമിച്ചത്. എന്നാൽ ആ ശിക്ഷ ദൈവം കൊടുക്കാതിരുന്നില്ല. 7 ദിവസം കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചത് ദാവീദിനെ അറിയിക്കാൻ സത്യമാർ ഭയപ്പെട്ടു. കാരണം കുഞ്ഞ് ജീവനോടുള്ള സമയമൊക്കെ നാം സംസാരിച്ചിട്ട് അത് പൊത്താണ് ഈ കുഞ്ഞ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ മരിച്ച വിവരം അറിയിക്കാൻ ദാവീദിനോട് എല്ലാവരും ഭയപ്പെട്ടു. സത്യമാരൊക്കെ അറിഞ്ഞിട്ടും അവർ ഭയപ്പെട്ടു ദാവീദിനോട് ഈ കുഞ്ഞ് മരിച്ച വിവരം പറയാനായിട്ട്. പക്ഷെ ദാവീദ് രാജാവ് വാർത്ത അവരിന്ന് മനസ്സിലായി, അതുവരെ ഭക്ഷിച്ച് കഴിക്കാതിരുന്ന കാര്യം രാജാവ് കുഞ്ഞു മരിച്ചു കഴിഞ്ഞു എന്ന ഉടനെ തന്നെ അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പോയി പിന്നെ പോയി കുളിച്ച് വസ്ത്രമൊക്കെ മാറി ആദ്യം ദേവാലയത്തിൽ പോയി അല്ലെ, കയ്യിലെ പൂച്ചി വസ്ത്രം മാറി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. അരമനയിൽ നിന്നു അവന്റെ കൽപ്പന പ്രകാരം അവൻ ഭക്ഷണം അനുകൂലിച്ച് അവൻ ഭക്ഷിച്ചു. അപ്പൊ ദാവീദ് രാജ മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പലരും വിചാരിച്ചു ഇയാൾ ശാന്തമായിട്ട് ബഹളം വെക്കുന്നൊക്കെ പറഞ്ഞു, ഒന്നും ചെയ്തില്ല. മരിച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം എഴുന്നേറ്റു നേരെ പോയി കുളിച്ച് വസ്ത്രമൊക്കെ മാറി ആദ്യം ചെന്ന് ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ പോയി ദൈവത്തെ നമസ്കരിച്ചു, വന്നുപോയ തെറ്റുകളെ ചെയ്തിട്ട് പറഞ്ഞു. അതിനുശേഷം അരമനയിൽ വന്ന് അവന്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവന്റെ മുമ്പിൽ വെച്ച് അവൻ ഭക്ഷിച്ചു. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഭക്ഷണം കഴിച്ചു. അങ്ങനെ കൃത്യമാരുമായി പുറമെ കൃത്യമാർക്കൊക്കെ ആവശ്യം വന്നു, നീ ചെയ്യുന്നത് എന്താ? കഴിഞ്ഞ ദിവസം വരെ കുഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഒന്നും കഴിയാതെ കരച്ച് വിളവെച്ചപ്പോഴ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ കരയേണ്ടപ്പോഴാണ്, കുഞ്ഞു മരിച്ചു കഴിയുമ്പോഴാണ് അല്ലെ. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ, ഒരാൾ മരിക്കുമ്പോൾ കരയുന്നതിനേക്കാൾ കുഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ അതിൽ കൂടുതൽ വിതരിക്കും. പക്ഷെ അതിന് അവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യസ്തമായിട്ട് ഒന്നും സംഭവിക്കാത്തതിനെ പോലെ രാജാവ് വന്നപ്പോൾ അവരെ ചോദിച്ചു. ഉടനെ ദാവീദ് പറയുന്നുണ്ട്, അവൻ കുഞ്ഞ് ജീവനോട്ടിരുന്ന സമയം ഞാൻ ഉപസിച്ച് കരഞ്ഞു, കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴോ ആ മരിച്ചുപോയി, ഇനി ഞാൻ ഉപസിക്കുന്നതിന് അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവന്റെ അടുക്കിലേക്ക് പോവുകയല്ലാതെ അവൻ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലെന്ന് പറഞ്ഞു. ഞാൻ അവന്റെ അടുക്കിലേക്ക് പോവുകയല്ലാതെ അവൻ എന്നെ എന്റെ അടുക്കിലേക്ക് വരികയില്ലല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് അവസാനത്തിന് നമ്മൾ പറയുന്നത് രണ്ടാമത് നിർബന്ധിച്ചു ശലോമോൻ എന്ന ഒരു കുഞ്ഞുണ്ടായ ശലോമോൻ എന്ന് പേരിട്ടു. യഹോവ അവനെ സ്നേഹിച്ചു. പിന്നെ അവൻ നാലാം പ്രവാചകനെ നിയോഗിച്ചു. അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവന് യെദിദ്യാവ് എന്ന് പേര് വിളിച്ചു. എന്നാൽ യോവാബ് അമോന്യരുടെ ശബ്ദയുടെ വെറുതെ രാജ്യം പൊളിച്ചു. പിന്നെ പല യുദ്ധങ്ങളൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവിടെ വെച്ച് 12 അധ്യായം അവസാനിക്കുകയാണ്. വളരെ വളരെ പ്രസക്തമായ ഒരു ഒരു അധ്യായമാണ് 12 അധ്യായം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലെ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജ്ഞാനാത്മകമായ ഒരു വലിയ മനുഷ്യന്റെ ഏറ്റവും ലോകം മുഴുവൻ അറിയപ്പെട്ട നന്മ മാത്രം ഉണ്ടായിരുന്ന മനുഷ്യന്റെ ഒരു നിമിഷത്തെ തിന്മ ഏറ്റവും വലിയ തിന്മയിലേക്ക് അയാൾ നയിച്ചു. ആ ഏറ്റവും വലിയ തിന്മയിൽ നിന്നും അയാളുടെ ദൈവസന്നിധിയിൽ ചുരുങ്ങിയ കണ്ണീരിൽ പ്രാർത്ഥനയും അതിനേക്കാൾ വലിയ മഹത്വത്തിലേക്ക് അയാളെ കൊണ്ടെത്തിച്ചു. അപ്പം ഉയർച്ചയും പരാജയവും പിന്നീടുണ്ടാകുന്ന ഉയർച്ചയും ഒക്കെ സമന്വയിക്കുന്ന അതുല്യനായ ഒരു നേതാവാണ് രാജാവ് എന്നുള്ള രാജാവിത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്റെ വാക്കുകളോട് ലോകമരിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ തന്നത് 12 അധ്യായം വരെയുള്ള കാര്യങ്ങളാണ്. ഞാൻ നോക്കട്ടെ, അടുത്ത ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഞാൻ തന്നെ എടുക്കുന്നുവെങ്കിൽ, എനിക്ക് സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കുറെ ക്വസ്റ്റ്യൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കാം. സമയം ഉണ്ടെങ്കിൽ മാത്രം ഞാനത് ഉറപ്പ് പറയുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ ദിനങ്ങളിലൊക്കെ ഒരുപാട് തിരക്കുള്ള ദിനങ്ങളായി സംഘവാഴ്ച മറ്റു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ. സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറെ ക്വസ്റ്റ്യൻ അയച്ചു തരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലുമായിട്ട് ചിന്തിക്കാം. ഏതായാലും ചില ദിവസം ഈ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഇമെയിൽ ജോലി അയക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സെക്രട്ടറിയോടോ ട്രസ്റ്റിയോടോ അറിയിച്ച് എന്നോട് കൺവേ ചെയ്യാറുണ്ട്. ഈ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം വാഴ്ച അനുഗ്രഹിക്കാറുണ്ട്. എന്തെങ്കിലും അനൗസ്മെന്റുണ്ടോ ജിജി?
ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ബൈബിൾ ക്ലാസ് ആദ്യം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഡിസ്റ്റർബൻസിന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ഹാൻഡ്സെറ്റിലൊരു മ്യൂട്ട് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് ഇങ്ങനെ ഇനിയും ആവർത്തനം വരികയാണെങ്കിൽ ആ മ്യൂട്ട് ബട്ടൺ നേരത്തെ മനസ്സിലാക്കിയിരുന്ന നിങ്ങൾക്ക് അത് അമൃത്തിയാൽ ഈ ഡിസ്റ്റർബൻസ് കുറഞ്ഞു കിട്ടും. ഇത്തിരി പ്രയാസമായിരുന്നു എല്ലാവർക്കും ഒന്നും അറിയാം. അതിനൊന്നും ക്ഷമയോജിക്കുന്നു. അതുപോലെ നമ്മുടെ നോയമ്പിന്റെ പകുതി സമയം കഴിഞ്ഞു. ഇനിയുള്ള ബാക്കിയുള്ള സമയങ്ങളിലെങ്കിലും നിങ്ങൾ നോയമ്പ് ആചരിക്കണമെന്ന് ഒന്നുകൂടെ അപേക്ഷിക്കുന്നു. അടുത്ത ആഴ്ച രാജസത്തിന് ഇപ്പം രണ്ട് ചുമയില് തീർത്തല്ലോ. ഈ 12 അധ്യായം വരെ ഉള്ളു നമുക്ക് ഈ വർഷം. അടുത്ത ആഴ്ച സ്ലോ മോഷൻ തന്നെ നമ്മുടെ ടീം ഒന്നുകൂടെ പ്രസന്റ് ചെയ്യുക, അതിന്റെ ബാക്കി ഭാഗങ്ങളോട് തീർക്കത്തക്ക ഒന്നോ ഒന്നുകൂടെ പ്രസന്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച. അത് കഴിഞ്ഞിട്ട് രാജസത്തിന് തന്നെ നമുക്ക് ഫസ്റ്റ് ജോണും ഒക്കെ തുടങ്ങുന്നതായിരിക്കും. അപ്പം നോയമ്പിന്റെ അനുസരിച്ച് ആ ക്ലാസ്സസ് അഡ്ജസ്റ്റ് ചെയ്യണം. കുറച്ച് ക്ലാസ്സൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. എങ്കിലും വീണ്ടും തുടങ്ങുന്നുണ്ടേ, അത് ഈസ്റ്റർ കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് കയറണേ, രണ്ടാമത് മറന്നു പോകാതെ ഈ സമയത്ത് തന്നെ കയറണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. അത്രയോട് പറയാൻ നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച്
നിർത്താച്ചുണ്ടെങ്കിൽ ഞങ്ങളെ മറച്ചോളണമേ. ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവത്തെ കാലുകൾക്കുള്ള സമയത്തിലും നിന്റെ ദൈവത്തിന്റെ ചെറിയ കഴിഞ്ഞ് ഞങ്ങളെ മറച്ചോളണമേ. ആമേൻ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകരാധനാപ്രാനുകൃതിയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാം. നമ്മളെല്ലാവരുടെ പേരും നമ്മളെ എല്ലാ ചിന്തകളുടെ മേലും പഠനങ്ങളുടെ മേലും സമ്മതിച്ച എല്ലാവരുടെ പേരും സഭയുടെ മേലും ഭദ്രാസനത്തിന്റെ മേലും തിരുമേനിമാരുടെ മേലും നമ്മുടെ എല്ലാ അപേക്ഷകളുടെ മേലും, പ്രത്യേകിച്ച് നമ്മൾ പ്രാരംഭത്തിൽ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ആളുകളെ ഓർത്തു, അവരുടെ ആത്മാക്കളുടെ മേലും അവരുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബങ്ങളുടെ മേലും എന്നെപ്പോഴും നീ കൊണ്ടായിരിക്കുമാറാകണമേ.